بسم الله الرحمن الرحيم وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد من مَنَّاعٍ لِلْخَيْرِ مُعْتَدٍ مُرِيبٍ الَّذِي جَعَلَ مَعَ اللَّهِ إِلَهًا آخَرَ فَأَلْقِيَاهُ فِي الْعَذَابِ الشَّدِيدِ
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد المصطفى وحبيبك المرتضى وعلى آله وصحابته ومن والاه وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് കാഫിൽ ഇദി യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് ما يلفظ من قول الا لديه رقيب عتيد അതുവരെയാണ് വിശദീകരിച്ചത് ഇനി وجاءت سكره الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفله من هذا فكشفنا عنك غطاءك فبصرك اليوم حديد وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد وجاءت سكرة الموت وجاءت جاء നമ വന്നു جاءت سكرة الموت سكرة എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ക്രിയയെ സ്ത്രീലിംഗം ആക്കിയത് جاءت എന്ന് പറഞ്ഞത് جاءت سكرة الموت മരണത്തിന്റെ സക്രത്ത് വന്നു അതായത് إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകത പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന്മാരെ എന്തെന്ന് ഉച്ചരിക്കുമ്പോഴും പ്രതിഫലാർഹമായി എന്തെന്ന് ഉച്ചരിക്കുമ്പോഴും അത് മനുഷ്യനിൽ നിന്ന് സ്വീകരിക്കുന്ന സന്നദ്ധരായ നിരീക്ഷകരായ മലക്കുകൾ മനുഷ്യന്മാരോടൊപ്പമുണ്ട് എന്ത് തന്നെ പറഞ്ഞാലും ചെയ്താലും അത് മനുഷ്യനിൽ നിന്നും സ്വീകരിക്കും നന്മ സ്വീകരിക്കുന്ന മലക്കുണ്ട് തിന്മ സ്വീകരിക്കുന്ന മലക്കുണ്ട് അവ മനുഷ്യകർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യന്മാരിങ്ങനെ അവരുടെ യാത്രയിലാണ് ഏതുവരെയാണ് മനുഷ്യന്മാരുടെ ആ യാത്ര അത് സക്രത്തുൽ മൗത്ത് വരുന്നത് വരെ മരണം ആസന്നമാകുന്നത് വരെ മനുഷ്യ ചെയ്തികൾ ഇവിടെ തുടരും മനുഷ്യ ചെയ്തികൾ തുടരുന്നത് എത്രമാത്രമാണോ എങ്ങനെയാണത് മുഴുവൻ രണ്ട് മലക്കുകൾ മനുഷ്യരിൽ നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പുരുഷായുസിന്റെ ഗതി മുന്നോട്ട് പോകുന്നത് വജാഅത് സക്രത്തുൽ മൗത്ത് പിന്നെ സക്രത്തുൽ മൗത്ത് എന്നാ പിന്നെന്താ പിന്നെ കഴിഞ്ഞ് കർമ്മങ്ങൾക്ക് വിരാമമായി, വർത്തമാനങ്ങൾക്കൊക്കെ വിരാമമായി. സക്രത്തുൽ മൗത്ത് വന്ന് വാവ് ഇസ്തീനാഫിയ ഒരു പുതിയ ആശയം തുടങ്ങുന്നു എന്നുള്ളത് അറിയിക്കാൻ ചിലരത് അത്തഫിന്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാഅത്ത് വന്നു സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ സക്രത്ത്. സക്രത്ത് എന്ന് പറഞ്ഞാൽ ഗംറത്ത് അല്ലെങ്കിൽ ഷിദ്ദത്ത്, കാഠിന്യം, പ്രയാസം. ഗംറത്ത് എന്ന് പറയും, ചിലടത്ത് സക്രത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഷിദ്ദത്ത്, കാഠിന്യം. മരണകാഠിന്യം കാരണത്താൽ മനുഷ്യൻ ഒരു അർദ്ധബോധാവസ്ഥയിൽ എന്ന പോലെയാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നൗസുബില്ല. സക്രത്തുൽ മൗത്ത്, മരണത്തിന്റെ കാഠിന്യം വന്നു. ബിൽ ഹഖ്, ഹഖുമായി, ഹഖ് കൊണ്ട്. അല്ലെങ്കിൽ ഈ ബാബാവുൽ ഇൽത്തിബാസ് എന്ന് പറയും. യാഥാർത്ഥ്യവുമായി എന്റെ ഉദ്ദേശം നമുക്ക് പറയാം. ദാലിക്, ഈ ഹക്ക്, അത് മാ കുന്ത മിൻഹു തഹീദ്, മാ കുന്ത, നീ ആയിരുന്ന ഒന്നാണ് മൗസൂല. കുന്ത മിൻഹു, നീ അതിൽ നിന്ന് ആയിരുന്നു. തഹീദ്, തഹീദ് എന്ന് പറഞ്ഞാൽ തഫിർ, ഓടുമായിരുന്നു. തഫിർ അല്ലെങ്കിൽ തഹീദ് എന്ന് പറഞ്ഞാൽ തെമീൽ, തെന്നി മാറുക. തഹീദു എന്നുള്ളതിന് തഫിറു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലെങ്കിൽ തമീൽ, വൈദി മാറുക. എന്തായത്തിൽ പറഞ്ഞ് സക്രത്തുൽ മൗത്ത്, മരണകാഠിന്യം ഹക്കുമായി വന്നിരിക്കുന്നു. ദാലിക, ഈ ഹക്ക് എന്ന് പറഞ്ഞത് മാ കുന്ത മിൻഹു തഹീദ്, അതിൽ നിന്ന് നീ ഓടുമായിരുന്നു അല്ലെങ്കിൽ നീ തെന്നി മാറുമായിരുന്നു. അങ്ങനെയുള്ളതായ ഹക്കുമായിട്ട് സക്രത്തുൽ മൗത്ത് വന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അവിടെ ഒരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതാല മൗത്ത് വന്നു എന്ന് പറഞ്ഞു, ജാ അൽ മൗത്ത്, മരണം വന്നു എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല മരണം എന്ന് വന്നു എന്ന് പറയാതെ സക്രത്തുൽ മൗത്ത് വന്നു എന്നാണ് പറഞ്ഞത്. മരണം അത് കാഠിന്യാണ്, മരണം എളുപ്പമല്ല, മരണം കാഠിന്യാണ്. ചിലടത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വലൗ തറ ഇദ്ദാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, ഗമറാത്തിൽ മൗത്ത് ആണ് മരണത്തിന്റെ കാഠിന്യത്തിൽ, വെപ്രാളത്തിൽ, അവിശ്വാസി അക്രമികൾ കഴിഞ്ഞുകൂടുന്ന സമയം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. അവിടെ ഗമറാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മരണം ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്ന വേളയിൽ പറയുന്നത് ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് സക്കറാത്ത് ഉണ്ട് എന്നാണ്. സക്കറാത്ത് എന്നുള്ളത് സക്കറത്തിന്റെ ബഹുവചനമാണ്. മരണത്തിന് കാഠിന്യമുണ്ട്, മരണത്തിന് പ്രയാസങ്ങളുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ മരണവേള പ്രയാസകരാണ്. മരണം ഒരു മുസീബത്താണ് അല്ലെ, മരണവേള ഒരു മുസീബത്താണ്. അതുകൊണ്ട് തന്നെ മുസീബത്തിന് അഭിമാനിക്കും ഏൽക്കും. പ്രത്യേകിച്ച് സാലിഹ്യങ്ങളെയാണ് മുസീബത്ത് എന്ത് ചെയ്യുക, വേട്ടയാടുക. മുസീബത്ത് പ്രത്യേകിച്ച് സാലിഹ്യങ്ങളെ വേട്ടയാടും. അതെന്തിനാ, അള്ളാഹുവിങ്കിൽ അവരുടെ ദർജകൾ ഉയരാനും നബിമാരല്ലാത്ത സൽവൃദ്ധരാണിയെങ്കിൽ അവരുടെ തെറ്റുകൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ മായിച്ചിട്ട് അവരെ ശുദ്ധമായിട്ട് പഠിച്ചുകൊണ്ടിടത്തേക്ക് അള്ളാഹു കൊണ്ടുപോകാനാണ് എന്ത് ചെയ്യുന്നത്, മുസീബത്ത് സാലിഹ്യങ്ങളിൽ വരുന്നത്. മരണത്തിന്റെ സക്രത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മുസീബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ആ മുസീബത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം മുസീബത്ത് ആരെയും അലട്ടും, അത് നബിമാരെയും അലട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ മുസീബ അഹദുക്കും ബി മുസീബ ഫലിയദ്കുറു മുസീബത്തഹു ബി, നിങ്ങൾക്കൊരു മുസീബത്ത് ഏറ്റാൽ ആ മുസീബത്ത് എനിക്കേറ്റ മുസീബത്തുമായിട്ട് തട്ടിക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹിക്ക് മുസീബത്ത് വരും, മനസ്സിലായോ? അപ്പോ സക്രത്തുൽ മൗത്ത്, മരണകാഠിന്യം അല്ലെങ്കിൽ മരണ സമയത്തുണ്ടാകുന്നതായ ഈ പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുസീബത്താണ്. അതുകൊണ്ട് തന്നെ അത് നബിമാർക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ചില റിവായത്തുകളിൽ കാണാം പിന്നെ ഒരു ദുആ, അല്ലാഹുമ്മ അഇന്നി ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ ഗമറാത്ത് സക്കറാത്ത്, അതിൽ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ദുആ കാണാൻ സാധിക്കും. അപ്പോ പിന്നെ സക്കറത്തിൽ മൗത്ത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത് അല്ലാഹുവേ ആ സക്കറത്തിനെ നീ എനിക്ക് ലഘൂകരിക്കണമേ എന്നുള്ളതാണ്. ആ സക്രത്ത് മരണാസന്നമാകുന്ന വ്യക്തിക്കുണ്ടാകുന്ന ഹാലത്തിൽ ഇഹ്തിബാർ, മരണം ആസന്നമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതെല്ലാവർക്കും അങ്ങനെ. അതുകൊണ്ടാണ് മരണത്തെ എന്ത് ചെയ്യണത്, ഭയക്കണത്. ഏതൊരു മനുഷ്യനെന്ത് ചെയ്യും, മരണത്തെ പേടിക്കും. അതേസമയം ആ സക്രത്തിന്റെ ഹാല് കഴിഞ്ഞാൽ പിന്നെന്തായി, മലക്കുകളുടെ ആഗമനായി. സൽവൃത്തരോട് മലക്കുകൾ പറയും, അല്ലാ തഹാഫു വലാ തഹസനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. അബ്ഷിറുബിൽ ജന്നത്തിലെത്തി കുന്തും തുഴാതും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന സ്വർഗം അത് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ് മലക്കുകൾ വരികയും അങ്ങനെ ആത്മാവിനെ ചോദിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ വിശ്വാസിയുടെ ആത്മാവ് കൂജയിൽ നിന്ന് വെള്ളം ഊറ്റി വീഴുന്നത് പോലെ വളരെ സുഖദായകമായിട്ട് എന്ത് ചെയ്യും, ആത്മാവ് പുറത്തിറങ്ങും. അവിശ്വാസിയുടേത് ശരീരത്തിൽ ചിഹ്നച്ചുതറി ഒളിക്കും. അത് മലക്കുകൾ എന്ത് ചെയ്യും, നനച്ചുകൂട്ടിയ പഞ്ഞിയിൽ ഇരുമ്പിന്റെ കൊളുത്തുകൾ ഇട്ട് വലിച്ചു എടുക്കുന്നത് പോലെ ആത്മാവിനെ വലിച്ചുരിയെടുക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടില്ല. അപ്പോ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ, മരണത്തിന്റെ സെക്രറ്റ് അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി. മരണാസന്നനായപ്പോ റസൂലുള്ള വളരെയധികം ഈ പിന്നെ ഒരു പ്രയാസത്തിലാണ്. അപ്പോ അതുകൊണ്ട് ആയിഷമ്മ പറയാണ്, പിന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ രംഗം കണ്ടതിന് ശേഷം ഒരാളുടെ മരണവും എളുപ്പമാണ് എന്ന് ഞാൻ വിധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള കൂജയിൽ നിന്ന് വെള്ളം അതിൽ കൈയിട്ടിട്ട് ഇങ്ങനെ തന്നെ നെറ്റിയിൽ പാർന്നുകൊണ്ടിരുന്നു എന്നാണ്. അതൊക്കെ ഹാലത്തിൽ ഇഹ്തിദാറിലാണ്. ഹാലത്തിൽ ഇഹ്തിദാർ എന്ന് പറഞ്ഞാൽ എന്താ, മരണം ആസന്നമാകുന്ന സമയത്തുള്ള അവസ്ഥ. അപ്പൊ അതാണ് പറയുന്നത് ഈ സക്രത്തുൽ മൗത്ത്, മരണം ആസന്നമാകുന്ന വേളയിലുള്ളതായ ആ ശിദ്ദത്ത് കാഠിന്യം, ആ ഒരു പ്രയാസം, അത് വന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. കാരണം അത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയും മരണാസന്നനായിട്ട് കിടക്കുകയാണ്. മരണാസന്നനായിട്ട് കിടക്കുമ്പോ മകൾ ആയിഷ വാപ്പാന്റെ ദീനം കാണാൻ വേണ്ടിയിട്ട് വന്നു. ദീനം കാണാൻ വേണ്ടി വന്നപ്പോ അബൂബക്കറിലാണ് ഇങ്ങനെ ഹാലത്തിൽ ഇഹ്തിദാറിലാണ്, മരണാസന്നനായിട്ട് കിടക്കുകയാണ്. അപ്പോ പിന്നെ ഈ ആയിഷമ്മക്കാരെങ്ങും കണ്ടപ്പോ ഒരു ഹാത്തിമുത്തായിന്റെ ഒരു കവിതയാണ് ഓർമ്മ വന്നത്. അപ്പോ ആയിഷമ്മ പറഞ്ഞ്, ലഅംറു കമാ യുഗ്നി സറാഉ അനിൽ ഫത ഇദാ ഹശ്റജത് യൗമുൻ വദാഖ ബിഹ സദ്റു. പിന്നെ ഹാത്തിമുത്തായി പണ്ട് പാടിട്ട അതിലുള്ളത് എന്താണെന്ന് വെച്ചാല്, പിന്നെ അംറു മാ യുഗ്നി സറാഉ അനിൽ ഫത, ഒരു യുവാവിന് അയാളുടെ സമ്പത്ത് ഒട്ടും ഉപകരിക്കൂല. എപ്പോ ഇദാ ഹശ്റജത് യൗമൻ വദാഖ ബിഹ സദ്റു, മരണാസന്നനായ നെഞ്ഞിടുങ്ങി ശ്വാസം മുട്ടി മരണാസന്നനായിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എത്ര സമ്പന്നനാണെങ്കിൽ അയാൾക്ക് അയാളുടെ സമ്പത്ത് ഉപകരിക്കൂല എന്ന് ആയിഷമ്മ പാടി. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, മകളെ നീ ഇപ്പോൾ പറയേണ്ടത് വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞ അബൂബക്കർ പറഞ്ഞു ആ സമയത്ത് ഈ ആയത്തോദീനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അബൂബക്കർ റളിയല്ലാഹുവിനും മരണത്തോടടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്, ഈ ഒരു സക്രത്ത് അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. സക്രത്തിൽ മൗത്ത് വന്നു ബിൽ ഹക്ക്, ഹക്ക് കൊണ്ട്. എന്താണ് ഈ ഹക്ക്, അതാണ് അവിടെ ഹക്ക്. എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ, ചിലർ പറഞ്ഞ ഹഖീഖത്തുൽ മൗത്ത്, മരണത്തിന്റെ യാഥാർത്ഥ്യം. ചിലർ പറഞ്ഞ് മനുഷ്യൻ നിഷേധിച്ചിരുന്ന കളമാക്കിയിരുന്ന സത്യമുണ്ടല്ലോ മൊത്തത്തിൽ, അത് അതെന്താണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരലോകമാണ്. പരലോകമാണ്, പരലോകം കളവാക്കി, അതോടുകൂടി ദീന് മൊത്തം കളവാക്കി, മനസ്സിലായി. അപ്പൊ മനുഷ്യന്മാർ കളമാക്കിയിരുന്നതായ അൽബഅസ്, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോ സക്രത്തിൽ മൗത്ത് വരികയാണ് ബിൽ ഹഖ്, ഹക്കുമായിട്ട്. ഹക്കുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ യാഥാർത്ഥ്യമായിട്ടാണ് സക്രത്തിൽ മൗത്ത് വരുന്നത്. എന്താ മരണത്തിന്റെ യാഥാർത്ഥ്യം? മരണത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മരണവേളയിൽ സജീവമായിരുന്ന ശരീരത്തെ സജീവമാക്കിയിരുന്ന ആത്മാവിനെ തിരിച്ചുവാങ്ങാൻ, ദേഹത്തിൽ നിന്ന് ദേഹിയെ തിരിച്ചുവാങ്ങാൻ, ആ തിരിച്ചുവാങ്ങാൻ വേണ്ടി വരുന്നത് മലക്കുകളാണ്. മലക്കുകൾ വരുന്നത് യഥാർത്ഥ രൂപത്തിലാണ്. മലക്കുകൾ വരുന്നത് മനുഷ്യന് പരിചയമുള്ള രൂപത്തിലല്ല, മനുഷ്യന് പരിചയമുള്ള ഏതെങ്കിലും സൃഷ്ടികളുടെ രൂപത്തിലല്ല, മനുഷ്യന് പരിചയമില്ലാത്ത മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിലാണ് വരുന്നത്. അത് വിശ്വാസിയുടെ അടുക്കലേക്കാണ് എങ്കിൽ ചിരി തൂകി സന്തോഷം പാടി മലക്കുകൾ വരും. അതേസമയം അവിശ്വാസിയുടെ അടുക്കലേക്കാണ് എങ്കിൽ, പ്രത്യേകിച്ച് കണ്ട നിഷേധിയാണല്ലോ ഇവിടെ ഉള്ളത്, അവരുടെ അടുക്കലേക്ക് രൗദ്രഭാവം പൂണ്ട് ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ശാപം ചൊരിഞ്ഞും നാശം പറഞ്ഞുമാണ് എന്ത് ചെയ്യുന്നത്, മലക്കുകൾ വരും. മനസ്സിലായില്ലേ? അതോടുകൂടി തന്നെ ഇതൊക്കെ നിഷേധിച്ചിരുന്നവർ ആത്മീയ ലോകത്തെ, അതേപോലെ തന്നെ പരലോകത്തേക്ക് നിഷേധിച്ചവൻ അതോടുകൂടി ബോധ്യം വരികയാണ്, അതോടുകൂടി ബോധ്യം വരികയാണ്. അതാണ് വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണ യാഥാർത്ഥ്യവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സക്രത്തുൽ മൗത്ത് വരുന്നത്. മരണമാകുന്ന യാഥാർത്ഥ്യവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സക്രത്തുൽ മൗത്തിന്റെ വരവ്, മരണമാസന്നമാകുന്ന വേളയിലുണ്ടാകുന്ന ആ ഒരു കാഠിന്യത്തിന്റെ വരവ്. ചിലര് പറഞ്ഞില്ല, മനുഷ്യൻ നിഷേധിച്ചിരുന്ന, മനുഷ്യൻ ഓടിമാറിയിരുന്നതായ യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് പരലോക വിശ്വാസം, മനസ്സിലല്ലേ? പരലോകത്തെ നിഷേധിച്ചിരുന്നവർ, പുനരുദ്ധാനത്തെ നിഷേധിച്ചിരുന്നവർ, പരലോകത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആദ്യ സ്റ്റെപ്പാണ് എന്ത്, മരണം അല്ലെ? ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് കാലെടുത്തു വെക്കാനുള്ള കവാടാണ് ഇത്, മരണം. യഥാർത്ഥത്തിൽ ആ മരണത്തിന്റെ പടിയിൽ നിൽക്കുകയാണ്, അതാണ് സക്രത്തുൽ മൗത്ത്. മരണത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല, പിന്നെ മരണത്തിന്റെ പടിയും മരത്താണ്. പടിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഹക്ക് കൊണ്ടാണ് സക്രത്തുൽ മൗത്ത് വരുന്നത്. ഇവൻ നിഷേധിച്ചിരുന്നതായ ഹക്ക് അതാണ്. മലക്കുകൾ വരികയാണ്, മനുഷ്യന് ആത്മീയ ലോകത്തെ കാണുകയാണ്. അതോടുകൂടി സക്രത്തുൽ മൗത്ത് ഹക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ മനുഷ്യന് അതുവരെ നിഷേധിച്ച് കളിയാക്കിയിരുന്ന, കളമാക്കിയിരുന്ന മനുഷ്യന് പരലോകമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, ബോധ്യപ്പെടുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്. ذلك ما كنت منه تحيد. ذلك ഈ മരണയാഥാർത്ഥ്യം അല്ലെങ്കിൽ അന്ത്യനാൾ പോലുള്ളതായ, നീ നിഷേധിച്ചിരുന്നതായ, നീ വിശ്വസിക്കാതിരുന്നതായ ഹക്ക്, അതിൽ നിന്നായിരുന്നു നീ തെന്നിമാറിയിരുന്നത്, അല്ലെങ്കിൽ നീ ഓടി മാറിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയിട്ട് അവർ സത്യത്തിൽ നിന്ന് പുറന്തിരിഞ്ഞോടി, സത്യത്തിൽ നിന്ന് പുറന്തിരിഞ്ഞോടി, അവരത് കൂട്ടാക്കാതെ സമ്മതിക്കാതെ ഇരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കളവാക്കി കളിയാക്കിയിരുന്നതായ പരലോകം പോലുള്ള ഹക്കുമായിട്ടാണ് സക്രത്തുൽ മൗത്തിന്റെ തന്നെ ആഗമനം എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എല്ലാ മനുഷ്യന്മാർക്കും ശരിക്കും ബോധ്യപ്പെടും, മരണാസന്നനായിട്ടുണ്ടെങ്കിൽ എല്ലാ ഹക്കും, എല്ലാ ഹക്കും, മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ പൂർവികർ അവരുടെ ഉപദേശങ്ങളിൽ കാണാൻ സാധിക്കും, ഖലീഫ ഹാറൂർ റഷീദ് അദ്ദേഹം ഒരു കൊട്ടാരം ഉണ്ടാക്കി, നല്ല സുന്ദരമായ കൊട്ടാരം, വളരെ ഗംഭീരമായിരുന്നു അതിന്റെ നിർമ്മാണം. അങ്ങനെ ഹാറൂൺ റഷീദ് ആ കൊട്ടാരം ഉണ്ടാക്കിയതിന് ശേഷം അബ്ബാസി കവി അബുൽ അത്താഹിയയെ വിളിച്ച്, അങ്ങനെ അബുൽ അത്താഹിയയോട് പറഞ്ഞ് ഈ കവി ഈ കൊട്ടാരത്തെ ഒന്ന് വർണ്ണിക്കാൻ പറഞ്ഞു, കൊട്ടാരത്തെ വർണ്ണിക്കാൻ പറഞ്ഞു. അപ്പൊ നല്ല മുഞ്ചുള്ള നല്ല കൊട്ടാരമാണ്. അപ്പൊ അബുൽ അത്താഹിയ വന്ന് കൊട്ടാരത്തെ നോക്കി ഹാറൂൺ റഷീദിന് മുമ്പിൽ അതിനെ വർണ്ണിച്ച്, എങ്ങനെ വർണ്ണിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഇഷ്മാ ബദാലക സാലിമൻ ഫി ദില്ലി ഷാഹിഖത്തിൽ ഖുസൂർ യതീക മസ്തഹൈത ബിർ റവാഹി വഫിൽ ബുക്കൂർ. ഇഷ്മാ ബദാലക സാലിമൻ, സുരക്ഷിതനായിട്ട് ഈ കൊട്ടാരത്തിന്റെ ഫീദുല്ലി ഷാഹിഖത്തിൽ ഖുസൂർ, ഈ കൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ നിങ്ങൾക്ക് സുരക്ഷിതനായിട്ട് ജീവിക്കാം. നന്നായിട്ട് രാജാവ് അമീറുൽ മുഅ്മിനീൻ ജീവിച്ചാലും യതീകമസ്തഹൈത്, താങ്കൾ ഇച്ഛിക്കുന്നതെല്ലാം താങ്കൾക്ക് വരും. ബിർ റവാഹി ഫിൽ ബുക്കൂർ, പ്രഭാത പ്രദോഷങ്ങളിൽ. കൊട്ടാരത്തിന്റെ ഈ സുഖത്തിൽ ജീവിക്കുക, പ്രഭാത പ്രദോഷങ്ങളിൽ താങ്കൾ ഇച്ഛിക്കുന്നതെല്ലാം താങ്കൾക്ക് ഇവിടെ വരും. എന്നിട്ട് അബുൽ അത്താഹിയ പറഞ്ഞു, വഈദൻ നുഫൂസു തഖഅഖഅത് ഫീ ളീഖി ഹശ്റജതി സുദൂർ ഹുനാക തഅലമു മുഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ. അതേ പറഞ്ഞു, വൈദൻ നുഫൂസ് തഖഅഖഅത്, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് ആത്മാവ് കുടുങ്ങുന്ന ഗർഗറ പറയുന്നൊരു സമയമുണ്ട്. ഫീ ളീഖി ഹശ്റജതി സുദൂർ, പിന്നെ നെഞ്ചിന്റെ നെഞ്ചിൽ ശ്വാസം കെട്ടിയിട്ട് ശ്വാസം ഇടുങ്ങുന്ന സമയത്ത്, പിന്നെ ആത്മാവ് പടയുന്ന ഒരു സമയമുണ്ട്. ഹുനാക തഅലമു മുഖിനൻ, ആ സമയം വന്നെത്തിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം, മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ, നിങ്ങൾ ചതിയിലും വഞ്ചനയിലും മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന്റെ പ്രൗഢിയിൽ, ഈ സുഖജീവിതത്തിന്റെ നിറവിൽ നിങ്ങൾ തികഞ്ഞ വഞ്ചിതനായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെടും. എപ്പോ ശ്വാസം തിങ്ങി മരണത്തിന്റെ വെപ്രാളത്തിൽ താങ്കൾ എത്തുന്ന സമയത്ത് എന്ന് അബുൽ അത്താഹിയ ഹറു റഷീദിനോട് പറഞ്ഞു. ഈ മൂന്ന് അല്ലെങ്കിൽ നാല് വരി കവിത അത് കേട്ട ഹറു റഷീദിന് ബോധം പോയി എന്നാണ്. കാരണം അത്ര അർത്ഥഗർഭമായിട്ടുള്ള രീതിയിലാണ് അബുൽ അത്താഹിയ ആ കവിത ചൊല്ലി അത് അവതരിപ്പിച്ചത്. അപ്പോ പിന്നെ അതാണ്, ഏതൊരു മനുഷ്യനും മരണാസന്നായിട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് പിന്നെ ചില ഖുലഫാക്കളെ കുറിച്ച് പറയുന്ന കേൾക്കാം, അവര് പിന്നെ ഖലീഫ മമ്മൂനെ പോലുള്ളവരൊക്കെ അവര് പിന്നെ മരണാസന്നാകുമ്പോൾ അവരെ കട്ടിൽ നിന്ന് നിലത്ത് ഇറക്കി കടത്താൻ പറയും, മണ്ണിൽ കടത്താൻ പറയും. എന്നിട്ട് അവിടെ കിടന്നിട്ട് അവർ പ്രാർത്ഥിക്കും എന്നാണ്. എന്താ പ്രാർത്ഥിക്ക? യാമൻ ലാ യസൂലു മുൽക്കുഹു ഇർഹം മൻ സാല മുൽക്കുഹു. യാമൻ ലാ യസൂലു മുൽക്കുഹു, ആധിപത്യം നീങ്ങിപ്പോകാത്തവനെ, ആധിപത്യം നീങ്ങിപ്പോകാത്തവനെ, ആരാ ആധിപത്യം നീങ്ങിപ്പോകാത്തവൻ? അള്ളാഹുവാണ്. ഇർഹം മൻ സാല മുൽക്കുഹു, ആധിപത്യം നീങ്ങിപ്പോയവനോട് കരുണ കാണിക്കണമേ. കാരണം എന്താ, സക്രാത്തിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുർസിയില്ല, പിന്നെ സൈന്യമല്ല, പരിവാരമില്ല, ഒന്നുമില്ല, ആധിപത്യമൊന്നുമില്ല. മനസ്സിലായേ? അവന്റെ ഭരണം കഴിഞ്ഞ്, അവൻ ഭരണാധികാരി എന്നുള്ളത് നാമം മാത്രമായിരുന്നു കഴിഞ്ഞ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലിക്കുൽ മുലൂഖായി ആധിപത്യം നീങ്ങാത്തവനായിട്ട് സദാ അള്ളാഹുണ്ട്. മനസ്സിലായേ? അതുകൊണ്ട് തന്നെ ആധിപത്യം നീങ്ങിപ്പോയവനോട് ആധിപത്യം നീങ്ങിപ്പോകാത്തവനെ കരുണ കാണിക്കണമേ എന്ന് അവർ മണ്ണിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഖുലഫാക്കളുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നെ ഹറൂൺ റഷീദ് തന്നെ, അദ്ദേഹം വളരെ കുറച്ച് ദീനിയായിട്ട് ഉത്ബോധനം ലഭിച്ച ഒരു ഖലീഫയാണ്. അദ്ദേഹം പിന്നെ തന്നെ മരണവേളയിൽ പറയുന്നുണ്ട്, യാ പിന്നെ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എവിടെ ഉള്ളതാണ് ഈ ആയത്തുകൾ? മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, സൂറത്ത് ഹഖയിൽ. ഹറു റഷീദ് ആ സമയത്ത് മരണവേളയിൽ പറയാണ്, അദ്ദേഹത്തിന്റെ കഫൻ എണ്ണ, അദ്ദേഹം കഫൻ കൊണ്ടുവരാൻ പറഞ്ഞു, അദ്ദേഹത്തെ കുളിപ്പിച്ച് മറമാടാനുള്ള കഫന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ആ കഫന് കൊണ്ടുവന്ന്, കാരണം മരണത്തോടെടുക്കണം അദ്ദേഹം, അപ്പൊ തന്റെ കഫൻ കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ആ കഫൻ ഇങ്ങനെ നോക്കിയിട്ട് ഹറു റഷീദ് പറയാണ്, മാ അഗ്ന അന്നി മാലിയ, എന്റെ സ്വത്ത് എനിക്ക് ഉപകരിച്ചില്ല, വഹല കാന്നി സുൽത്താനിയ, എന്റെ ആധിപത്യം ഭരണം അതെന്നെ തൊട്ട് നഷ്ടമായിപ്പോയി. ഇനിയിപ്പൊ ഏതാ ഉള്ളത്? മറ്റുള്ളവർ എന്നെ നിർബന്ധമായിട്ടും പൊതിയുന്ന ഈ കച്ചകൾ, ഈ കഫനുകളാണുള്ളത് എന്ന അർത്ഥത്തിലാണ് ഹറു റഷീദ് പറഞ്ഞത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സക്രത്തുൽ മൗത്ത്, മനുഷ്യന് അതുവരെ മനുഷ്യൻ അംഗീകരിക്കാതിരുന്ന, സമ്മതിക്കാതിരുന്നതായ ഹക്കുമായിട്ട് വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. മിൻഹു തഹീത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വനുഫിഖ ഫിസ്സൂർ ദാലിക യൗമുൽ വഈദ്. വനുഫിഖ ഫിസ്സൂർ, വാവ് ആസ്തിഫിന്റേത്, ആ ജുംലയിലേക്ക് വന്നു. നുഫിഖ എന്ന് നഫഖ ഊദി, നുഫിഖ ഊദപ്പെടും. നുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊദപ്പെടും. സൂർ എന്നാണ് ബൂക്ക്, കാഹളം. ഉനഫിഖ ഫിസൂർ, കാഹളത്തിൽ ഊതപ്പെടും, ഊതപ്പെടുകയും ചെയ്യും. ذلك يوم الوعيد, കാഹളത്തിൽ ഊതപ്പെടും. കാഹളത്തിൽ ഊതപ്പെട്ടാൽ ذلك, അത് യൗമുൽ വഈദ്, വഈദ് സംഭവിച്ച ദിവസമാകുന്നു, വഈദിന്റെ ദിവസമാകുന്നു. വഈദ് എന്ന് പറഞ്ഞാൽ എന്താ? വഈദ് എന്ന മുന്നറിയിപ്പ്, താക്കീത്. യൗമുൽ വഈദ് താക്കീദിന്റെ നാൾ, അന്ത്യനാളുടെ പേരാണ്, അന്ത്യനാളുടെ പേരാണ്. താക്കീത് പുലരുന്ന, താക്കീത് സംഭവിക്കുന്ന ദിവസം. കാഹളത്തിൽ ഊതുന്നതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. കാഹളത്തിൽ ഊതുന്നത് ഇസ്രാഫീൽ എന്ന മലക്കാണ്. കാഹളത്തിൽ അദ്ദേഹം ഒന്നിലധികം തവണ ഊതും. ഇവിടെ അവസാനത്തെ ഊത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവസാനത്തെ ഊത്താണ്. കാരണം എന്താണ്? ശേഷം വരുന്ന ആയത്തുകൾ അറിയിക്കുന്നത് അത് അവസാനത്തെ ഊത്താണെന്നാണ്. കാഹളത്തിൽ ഊതപ്പെടും ജിബ്രീൽ എന്ന, ഇസ്രാഫീൽ എന്ന മലക്കിനോട് അള്ളാഹു സുബ്ഹാന വ തആല കാഹളത്തിൽ ഊതുവാൻ കൽപ്പിക്കുകയും ആ മലക്ക് അള്ളാഹുവിന്റെ ആജ്ഞ പ്രകാരം കാഹളത്തിൽ ഊതുകയും ചെയ്യും. കാഹളത്തിൽ ഇസ്രാഫീൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെന്താ? അന്ത്യനാള് പുലരിയായി, അന്ത്യനാള് സംഭവിക്കുകയായി, ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുകയായി. വഴി എന്നാണ് മുന്നറിയിപ്പാണ്. നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതായ ഒരു നാള് വരാനുണ്ട്, കബറുകളിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു നാളുണ്ട്. അതൊക്കെയാണ് വഴീദ്, വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ, മുന്നറിയിപ്പുകൾ, അപായ സൂചനകൾ, അതാണ് വഴീദ്. ആ അപായ സൂചനകളെയും മുന്നറിയിപ്പുകളെയാണ് കളവാക്കിയത്. കാഹളത്തിൽ ഊതപ്പെട്ടാൽ ദാലിക യൗമുൽ വഈദ്, പിന്നെ അതാണെന്ത്? വാഗ്ദാനം പുലരുന്ന, സംഭവിക്കുന്ന നാൾ. ദാലിക യൗമ, യൗമു വുഖൂഇൽ വഈദ് എന്നർത്ഥം. മുന്നറിയിപ്പ് പുലരുന്ന, സംഭവിക്കുന്ന ദിവസമാകുന്നു അത്. അത് സംഭവിച്ചാൽ എന്താ? വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. വജാഅത് കുല്ലു നഫ്സിൻ, ജാഅത് വന്നു, വാവ് അത്ഫിന്റെ തന്നെ, വജാഅത് വരികയും ചെയ്യും. കുല്ലു നഫ്സിൻ, കുല്ലു നഫ്സ് എല്ലാ മനുഷ്യനും, എല്ലാ മനുഷ്യനും, മഅഹാ ആ നഫ്സിനോടൊത്തുണ്ടായിരിക്കും. സായിഖുൻ, സായിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവർ, നയിക്കുന്നവൻ, നയിക്കുന്ന ഡ്രൈവർ. കമയിലൊക്കെ ഉണ്ടാവില്ലേ, സായിഖ് ഉമൂമി, സായിഖ് ഖുസൂസി, സായിഖ് മൻസിലി, സായിഖ് എന്നാണ് നയിക്കുന്നവൻ. ഷഹീദ് സാക്ഷി, ഷഹീദ് സാക്ഷി. വജാഅത് കുല്ലു നഫ്സിൻ, എല്ലാ മനുഷ്യനും വരും. മഅഹ ആ നഫ്സിനോടൊപ്പം, മനുഷ്യനോടൊപ്പം ഉണ്ടായിരിക്കും. നഫ്സ് സ്ത്രീലിംഗായിട്ടാണ് പ്രയോഗിക്കുക. വ നഫ്സി വമാ സവ്വാഹ ഉണ്ടോ, അതിനെ ശരിപ്പെടുത്തിയവെന്നാണ്. അതിനെ എന്നുള്ളവർത്ത് അവിടെ ഹ എന്നാ പ്രയോഗിച്ചത്, ഹു എന്ന് പ്രയോഗിക്കാതെ. നഫ്സ് സ്ത്രീലിംഗായിട്ട് പ്രയോഗിക്കുക. എല്ലാ നഫ്സും, മഅഹ അതിനോടൊപ്പം ഉണ്ടായിരിക്കും. സായിഖുൻ ആ നഫ്സിനെ നയിച്ചു കൊണ്ടുവരുന്ന ഒരാൾ. വ ഷഹീദുൻ, വാസിഫിന്റെ അത് ഷഹീദ് സാക്ഷി, ഒരു സാക്ഷിയും. അപ്പോ അന്ത്യനാളിലേക്ക് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഓരോ മനുഷ്യനോടൊപ്പവും ആ മനുഷ്യനെ തെളിച്ചു കൊണ്ടുവരുന്ന ഒരു മലക്കുണ്ടായിരിക്കും. ആ മനുഷ്യന് സാക്ഷിയായ മലക്കും ഉണ്ടായിരിക്കും, മനുഷ്യന്റെ സാക്ഷിയായിട്ടുള്ള ഒരു മലക്കും കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കി നിങ്ങൾ, ജാഅത് എന്നുള്ളത് ഫിഇൽ മാദിയാണ്, നുഫിഖ എന്നുള്ളതും ഫിഇൽ മാദി മജ്ഹൂലാണ്. ഇവിടെ ജാഅത് ഫിഇൽ മാദിയാണ്, ഭൂതകാല ക്രിയന് അല്ലേ. ജാഅ എന്ന് പറഞ്ഞാൽ ഭൂതകാല ക്രിയന്, പാസ്റ്റ് ടെൻസാണ്. അപ്പോ ജാഅത് വന്നു, നുഫിഖ ഊതപ്പെട്ടു, ഇവിടെ ജാഅത് വന്നു എന്നാണ്. പക്ഷെ നമ്മൾ അർത്ഥം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? വരും എന്നാ പറഞ്ഞത്, സക്കറത്തുൽ മൗത്ത് വരും, കാളത്തിൽ ഊതപ്പെടും, ഇവിടെയും വരും എന്നാണ്. അതിന് ഇവിടെ തജീഉ യുംഫഖു ഇങ്ങനെ പ്രയോഗിക്കുക അല്ലേ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്തിനാ ഭൂതകാല ക്രിയ പ്രയോഗിച്ചത്? എന്തിനാണ് അർത്ഥം ഭാവി കാലക്രിയ പ്രയോഗിക്കാതെ ഇവിടൊക്കെ ഭൂതകാലക്രിയ എന്തിനാ പ്രയോഗിച്ചത്? അതായത് കഴിഞ്ഞ കാലത്ത് ഒരു സംഭവം കഴിഞ്ഞുപോയി, അത് ഉറപ്പാണല്ലോ. അതിനെക്കുറിച്ച് പറയാനാണ് എന്ത് ഭൂതകാലക്രിയ പ്രയോഗിക്കുക. കഴിഞ്ഞതൊരു സംഗതി എത്രമാത്രം ഉറപ്പുള്ളതാണ് അതേപോലെ ഇത് ഉറപ്പുള്ളതാണ്. അവിടെ ഭാവി പ്രയോഗിക്കേണ്ട കാര്യമല്ല, ഈ സംഗതി നടക്കുമെന്നുള്ളത് കട്ടായമാണ് ഉറപ്പാണ് എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു ഇവിടെ ഭൂതകാലക്രിയ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതിലൊരു സംശയമല്ല, ഇത് കഴിഞ്ഞ ഒരു സംഗതി എത്രമാത്രം ഉറപ്പുള്ളതാണോ അത്ര തന്നെ ഉറപ്പിക്കേണ്ട വിഷയമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഈ ശൈലി പ്രയോഗിക്കുന്നത്. എല്ലാ മനുഷ്യരോടൊപ്പവും അതിനെ നയിക്കുന്ന, അതിന് സാക്ഷി പറയുന്ന ആളുണ്ടാവും. എവിടേക്കാ നയിക്കുന്നത്? തെറ്റി ശീലിച്ചാണ് ദുനിയാവിൽ, അല്ലെ, നാലടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വഴിയറിയില്ല, അതല്ലേ മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം. ശരിക്കും റൂട്ട് തെറ്റാതെ മനുഷ്യരെ എത്തിക്കേണ്ട പോയിന്റിലേക്ക് മനുഷ്യനെ മലക്ക് കൊണ്ടെത്തിക്കും. എവിടുക്ക പോയിന്റ്? ഏതാ എത്തേണ്ട പോയിന്റ്? അള്ളാഹുവിന്റെ വിചാരണയുടെ കോടതിയിൽ മഹ്ഷറിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോണത്. അവിടേക്ക് മനുഷ്യനെ എത്തിക്കും, അതിന് മനുഷ്യനെ നയിക്കുന്ന ഒരു മലക്ക് മനുഷ്യന്റെ കൂടെ ഉണ്ടാകും. അതേപോലെ തന്നെ മനുഷ്യന് സാക്ഷി പറയുന്ന മനുഷ്യ കർമ്മങ്ങളെ, മനുഷ്യ ചെയ്തികളെ രേഖപ്പെടുത്തിയ സാക്ഷികളുണ്ടല്ലോ മലക്കുകൾ, ആ സാക്ഷിയും മനുഷ്യനോടൊന്നിച്ച് ഉണ്ടായിരിക്കും അള്ളാഹുവിന്റെ കോടതിയിലേക്കുള്ള മനുഷ്യന്റെ യാത്രയിൽ. ഒക്കെ എന്താണ് അറിയിക്കുന്നത്? ഇതൊക്കെ അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വിചാരണ ഓരോ മനുഷ്യനും ഉണ്ട്. പരലോക കോടതിയിൽ എല്ലാവരും ഹാജരാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സന്നിധിയിൽ, അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവർക്കും തങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് അത് കൃത്യമാണ്. അതിൽ നിന്ന് ആരും ഒഴിവല്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങളിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇത് പരലോക കോടതിയിൽ അള്ളാഹുവിങ്കൽ സന്നിധാനാക്കപ്പെടുന്ന മനുഷ്യനോടുള്ളതായ പ്രതികരണമാണ്, വർത്താനാണ്. എന്താ അള്ളാഹുവിങ്കൽ ഒരു നായകൻ നയിച്ചുകൊണ്ടുവന്ന് ഒരു സാക്ഷിയുടെ സാന്നിധ്യത്തിൽ മനുഷ്യനെത്തിയാൽ ആ മനുഷ്യനോട് പറയുന്നത് ലഖദ് കുൻത, തീർച്ചയായും നീ ആയിരുന്നു. ലഖദ് കുൻത, തീർച്ചയായും നീ ആയിരുന്നു. ഈ ലാമ് അതാണ് സത്യത്തെ അറിയിക്കുന്ന ലാമ്, ലാമു തൗത്തിയാലിൽ ഖസം എന്ന് പറയും. വല്ലാഹി ലഖദ് കുൻത എന്നർത്ഥം. ആ ഒരാശയുണ്ട് അവിടെ. ലഖദ് ഖദ് എന്ന് പറഞ്ഞാലും തീർച്ചയായും എന്നുള്ള അർത്ഥത്തിലാണ്, കാരണം അത് മാന്ത്രിയായ ഭൂതകാലക്രിയന്റെ മുമ്പിലാണ് വന്നത്. അപ്പൊ ഖദ് എന്നുള്ളതിന് തീർച്ചയായും എന്നുള്ള അർത്ഥം. ലാമും ആശയത്തെ ശക്തിപ്പെടുത്താനാണ്. വല്ലാഹി ലഖദ് കുൻത, നീ ആയിരുന്നു, തീർച്ചയായും നീ ആയിരുന്നു. ഫി ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതിനെ തൊട്ട് ഗഫ്ലത്തിൽ, ഗഫ്ലത്ത് എന്നാണ് അശ്രദ്ധ, ഗഫ്ലത്ത് അശ്രദ്ധ. മിൻ ഹാദാ എന്നാ ഇതിനെ തൊട്ട്, ഏതിനെ തൊട്ട്? ഈ പുനർജന്മത്തെ തൊട്ട്, ദൈവിക സന്നിധിയിൽ അള്ളാഹുവിങ്കൽ ഹാജരാക്കപ്പെടുന്നതിനെ തൊട്ട് നീ അശ്രദ്ധയിലായിരുന്നു. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും ഈ വരവിനെ കുറിച്ചും നീ അശ്രദ്ധയിലായിരുന്നു. അതിനാൽ നിന്നെ തൊട്ട് നാം നീക്കി, കശഫ്ന നാം നീക്കി, അൻക് നിന്നിൽ നിന്ന് നാം നീക്കിയിരിക്കുന്നു. ഗിതാഅക്, ഗിതാഅക് എന്ന് പറഞ്ഞാൽ നിന്റെ എന്താ മൂടി, പർദ, നിന്റെ മൂടി അല്ലെങ്കിൽ നിന്റെ പർദ നീക്കിയിരിക്കുന്നു. ഗിതാഅക് പർദാന പെണ്ണുങ്ങൾ ഇടുന്ന ഈ പർദ എന്നുള്ള അർത്ഥത്തിലല്ലാതെ മൂടി ആവരണം. അള്ളാഹു പറയാണ് ഫകശഫ്ന അൻക്, നിന്നിൽ നിന്ന് നാം നീക്കിയിരിക്കുന്നു. ഗിതാഅക്, നിന്റെ ആ പർദയെ ആ ആവരണത്തെ മൂടിയെ. ഫബസറു കല്യോമ ഹദീസ് ഫ ആതിഫത്തിന്റെയാണ്. ആ പർദയെ അള്ളാഹു സുബ്ഹാനഹു വതാല നീക്കിയതിനാൽ ബസറുക്ക് നിന്റെ ദൃഷ്ടി, ബസറുക്ക് നിന്റെ ദൃഷ്ടി അല്യോ ഇന്ന് ഹദീദ്. ഹദീദ് എന്നാണ് എന്താ ഹദീദ് എന്ന് പറഞ്ഞാല് ഹദീദ് ഇരുമ്പിന് പറയും, നല്ല മൂർച്ചയുള്ള കാഴ്ച, അതിനാണ് ഹദീദ് എന്ന് പറയാ. ഫബസറു കല്യോമ ഹദീദ് എന്ന് പറഞ്ഞാൽ നിന്റെ കാഴ്ച ഇന്ന് നല്ല മൂർച്ചയുള്ള കാഴ്ചയാണ്, തീക്ഷ്ണമായ കാഴ്ചയാണ്. ഹാദറിന മൂർച്ച എന്നർത്ഥം. എന്താ പ്രായത്തിൽ പറയുന്നത്? മനുഷ്യനെ അന്ത്യനാളിലേക്ക് തെളിച്ചു കൊണ്ടുവന്നാൽ അവിടെ വെച്ച് മനുഷ്യനോട് പറയും, ഈ നാളിനെ കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു, അത് കാരണത്താൽ നിന്റെ ആവരണം പർദ അത് നീക്കാണ്. കാരണം എന്താ, അതുവരെ മനുഷ്യൻ നിഷേധിച്ചിരുന്നു. പരലോകത്തെ മനുഷ്യൻ നോക്കി കാണുന്നുണ്ടോ? ഇല്ല. പരലോകത്തിനും മനുഷ്യനും മുന്നിൽ എന്തുണ്ട്? ഒരു മറുണ്ട്. പിന്നെ വിചാരണയുടെ വേദി, മഹ്ഷർ, അർശിന്റെ അള്ളാഹുവിന്റെ അർശിന്റെ ചുവടിൽ ആളുകൾ നിൽക്കുന്ന ഇതൊന്നും മനുഷ്യർ കാണുന്നില്ല. ഇതൊക്കെ പ്രവചനങ്ങളാണ്, ആ പ്രവചനങ്ങൾ കേൾക്കണേ ഉള്ളൂ. അപ്പൊ മനുഷ്യനും പരലോകത്തിനും ഇടയിൽ എന്തുണ്ട്? മറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ആ നാളിനെ കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു, അന്ന് ആ നാളിനെ നീ നോക്കി കാണുന്നില്ല, നിനക്കും ആ നാളിനും ഇടയിൽ എന്തുണ്ട്? ഒരു ഗിത ഉണ്ട്, പർദ ഉണ്ട്. ഫഹശഫ്നാ അൻക ഗിതാക, ആ പർദ നാം ഇതാ നീക്കുന്നു. പർദ നീക്കിയാലോ? ഫബസറു കല്യവും, ഇന്നേ ദിനം നിന്റെ ബസർ കാഴ്ച, ഹദീദ്, ഹദീദ് എന്ന് പറഞ്ഞാൽ എന്താ, മൂർച്ചയുള്ള കാഴ്ചയാണ്. നമ്മുടെ ഒരു അവ്യക്തതയില്ല, ഒക്കെ സൂക്ഷ്മമായി കൃത്യമായിട്ട് നോക്കിക്കാണാൻ. ഐനുൽ യഖീൻ അതാണ്. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതായ പിന്നെ അറിവ്, കണ്ട് അനുഭവിച്ചിട്ടുള്ളതായ അറിവ് അതാണ് ഫബസറു കല്യവും ഹദീദ്. മനുഷ്യർ കാണുകയാണ് പരലോക കോടതിയിൽ താൻ പോകുന്നത്, താൻ നയിക്കപ്പെടുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത്, വിചാരണക്ക് കാക്കുന്നത്, സൂര്യൻ തൊട്ടുമുകളിൽ ജ്വലിച്ച് വിയർപ്പിൽ കുളിച്ച് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ മനുഷ്യനതൊക്കെ നല്ല ശരിക്ക് നോക്കി കാണാണ്. അതുകൊണ്ടാണ് പറയുന്നത് ബസറു കല്യോമ ഹദീദ്, ഇന്നേ ദിവസം നിന്റെ കാഴ്ച ഒരു മറയൊന്നുമില്ല, ഒരു തടസ്സമല്ല, സൂക്ഷ്മമായി കൃത്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് എന്ന് പറയുന്നു. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. وقال قرينه هذا ما لدي عتيد. وقال قرينه അവന്റെ قرين പറയും. وقال واو عطف الذي وقال قرينه അവന്റെ قرين പറയുകയും ചെയ്യും. കാല പറഞ്ഞു, കരീനുഹു മനുഷ്യന്റെ കരീൻ, ആര് ഈ മനുഷ്യന്റെ കരീൻ? കരീൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ്, കൂടെയുള്ളവൻ, കൂട്ടുകാരൻ അല്ലെ കരീൻ? കൂട്ടുകാരനാണ് ഈ കരീൻ. ആരാണ്? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, ഓരോ മനുഷ്യനും അവനോടൊപ്പം ഭൗതിക ലോകത്ത് ജിന്നുകളിൽ നിന്നുള്ള ഒരു കരീനുണ്ട്, മലക്കുകളിൽ നിന്നുള്ള ഒരു കരീനുണ്ട്. നന്മക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് മലക്കാണ്, മലക്കായ കരീനാണ്. തിന്മക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് വസ്വാസിലൂടെ, അത് മനുഷ്യനോടൊപ്പമുള്ള ജിന്നാകുന്ന കരീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുമില്ല അവനോടൊപ്പം ജിന്നുകളിൽ നിന്നുള്ള അവന്റെ കരീൻ കൂടെയില്ലാതെ, എല്ലാ മനുഷ്യരോടെ പോകുന്നുണ്ട്. അതാണ് തിന്മക്ക് പ്രേരിപ്പിക്കുക. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, റസൂലെ നിങ്ങളുടെ കൂടെ അങ്ങനെ കരീനുണ്ടോ, തിന്മക്ക് പ്രേരിപ്പിക്കുന്ന കരീനുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെയും ഒരു കരീനുണ്ട്, പക്ഷേ എന്റെ ഖരീനിനെ ഞാൻ അതിജയിച്ചു, എന്റെ ഖരീൻ ഇസ്ലാം സ്വീകരിച്ചു, അതുകൊണ്ട് എന്നെ അത് തിന്മക്ക് പ്രേരിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. മനുഷ്യനോടത്ത് മനുഷ്യനെ വസ്വാസിലൂടെ മനസ്സിൽ ദുർമന്ത്രണം സൃഷ്ടിച്ച് പിഴപ്പിക്കാൻ ഒരു ഖരീനുണ്ട് എന്നുള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഖരീനാണ് ഇവിടെ ഉദ്ദേശം. വഖാല ഖരീനുഹു, മനുഷ്യൻ അവന്റെ കൂടെയുള്ള ജിന്നാകുന്ന ഖരീന് പറയും. ആ ഖരീനിനെ അവിടെ കൊണ്ടുവരും. ചിലര് പറഞ്ഞില്ല, മനുഷ്യന്റെ കൂടെ ഖരീനായിട്ടുള്ളത് ആരാണ്? മനുഷ്യനെ കൊണ്ടുവരുന്ന മലക്കാണ്, മനുഷ്യനെ പരലോക കോടതിയിൽ എത്തിക്കുന്ന മലക്ക്, അതാണ് സായിഖ്, അത് മലക്കാണ്. മനുഷ്യനെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തിക്കുന്നതായ മലക്ക് പറയും, ഹാദാ മാലദയ്യ അതീത് എന്ന്. ഹാദാ മാലദയ്യ, ഇതാണ് അല്ലെങ്കിൽ ഇയാളാണ് എന്റെ അടുക്കലുള്ളത്. അയാൾ അതീത്, ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. രണ്ടിന്റെ അർത്ഥം ഞാൻ പറയാം. മലക്കാണ് ഖരീൻ എന്ന അർത്ഥം പറഞ്ഞവർ പറഞ്ഞത്, ഹാദാ മാലദയ്യ, ഇതാ എന്റെ അടുക്കലുള്ള ഇവൻ. മനുഷ്യനെ കുറിച്ച് പറയണം അതീത്. അതീത് എന്നാണ് എന്താ? ആ സന്നിഹിതനാണ്. നമുക്ക് മുമ്പ് വന്നില്ലേ, ഇല്ലാലദേഹി റഖീബുൻ അതീത് ആണ്. അവിടെ അതീതിന്റെ അതേ അർത്ഥം തന്നെ. അതീത് എന്ന് പറഞ്ഞാൽ സന്നിഹിതൻ, ഹാജറുള്ളവൻ. മനുഷ്യന്റെ ഖരീനായ മലക്ക് പറയും, അവൻ തെളിച്ചു കൊണ്ടുവന്ന മനുഷ്യനെ കുറിച്ച് അള്ളാഹുങ്കിൽ പറയണം, ഹാദാ മാലദയ്യ, ഇവനാകുന്നു എന്റെ അടുക്കലുള്ള അതീത്, എന്റെ അടുക്കലുള്ള ഇവൻ അതീതാകുന്നതാണ്, അതാ സന്നിഹിതനാകുന്നു, ഇതാ ഹാദറാകുന്നു, വിചാരണക്ക് ഇതാ ഇവനെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ മലക്ക് ബോധിപ്പിക്കുന്നത്. ഷെയ്ത്താനാണ് എങ്കിൽ, മനുഷ്യന്റെ കൂടെയുള്ളതായ ഖരീനായ ജിന്നാണ് എങ്കിൽ, അങ്ങനെ പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്, അവരാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ പക്ഷം. മനുഷ്യന്റെ ഖരീനായിട്ടുള്ള ജിന്ന് പറയും, ഹാദാ മാലദയ്യ അതീത്, ഇതാ എന്റെ അടുക്കലുള്ള ഹാദിറായ സന്നിഹിതമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ, ആ ഖരീന് ദുഷ്പ്രേരണ നടത്തി മനുഷ്യൻ ചെയ്തതായ തെറ്റുകൾ, ആ തെറ്റുകളും ആ തെറ്റ് ചെയ്ത മനുഷ്യനും ഇതാ എന്ന് ആ ഖരീന് പറയും. അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യനോടൊപ്പം ആ ഖരീന് വരും. ഖരീന് പറയും, ഹാദാ മാലദയ്യ അതീത്, ഹാദാ മാലദയ്യ, ഇതാകുന്നു എന്റെ അടുക്കലുള്ളത്. അത് അതീത് ഹാദിറാകുന്നു എന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്ത മനുഷ്യനും ആ ഖരീന് വസ്വാസുണ്ടാക്കി തെറ്റ് ചെയ്ത മനുഷ്യനും അവന്റെ തെറ്റുകളും ഇതാ എന്ന് ഖരീൻ അള്ളാഹുവിങ്കൽ ബോധിപ്പിക്കും. ഈ അർത്ഥമാണ് കൂടുതൽ ശരി. കാരണം പിന്നീട് വരുന്ന വചനം അതിനെയാണ് അറിയിക്കുന്നത്. അപ്പൊ വഖാല ഖരീനു, മനുഷ്യന്റെ ഖരീന് പറയും. ഖരീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഓരോ മനുഷ്യനോടൊപ്പം അവന്റെ കൽബിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ജിന്നാകുന്ന ഖരീന് മനുഷ്യനോടൊപ്പമുണ്ട്. സഹിയായി ധരിക്കപ്പെടുന്ന ഹദീസാണ്. മനുഷ്യനെന്ത് ചെയ്യും? നന്മക്ക് പ്രേരിപ്പിക്കാതെ തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ട്, മനസ്സിൽ വസ്വാസ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഖരീൻ മനുഷ്യനോടൊപ്പമുണ്ട്. ആ ഖരീൻ പരലോക കോടതിയിൽ വരും. എന്നിട്ട് അള്ളാഹുവിങ്കൽ ബോധിപ്പിക്കും, ഹാദാ മാലദയ്യ, ഇതാകുന്നു എന്റെ അടുക്കലുള്ളത്. മാമൂസൂലാണ് അത്. അതീത് ഹാദിറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ വസ്വാസ് സൃഷ്ടിച്ച മനുഷ്യനും ആ മനുഷ്യന്റെ ചെയ്തികളും ഇതാ എന്ന് ഖരീൻ അള്ളാഹുവിങ്കൽ ബോധിപ്പിക്കും. അള്ളാഹു പറയും, അൽ ഖിയാ ഫി ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. അൽ ഖിയാ, നിങ്ങൾ എറിയുക. അൽ ഖിയാ എന്നാണ് നിങ്ങൾ ഇട്ടേക്കുക, എറിയുക. അൽഖിയ എന്നുള്ളത് രണ്ട് പേരോടുള്ള കൽപ്പനയാണ്. അൽഖി എന്ന് പറഞ്ഞാൽ ഒരാളോട് നീ ഇടുക, അത് രണ്ടു പേരോടുള്ള കൽപ്പനയാകുമ്പോൾ അൽഖിയ, നിങ്ങൾ രണ്ടുപേരും എറിഞ്ഞേക്കുക, ഇട്ടേക്കുക. ഫി ജഹന്നം, ജഹന്നമിലേക്ക്. കുല്ല കഫാരിൻ, എല്ലാ സത്യനിഷേധികളെയും. കഫാർ എന്നാണ് കടുത്ത നിഷേധി, ഫഅൽ വസ്നാണ് കടുത്ത നിഷേധി. അല്ലെങ്കിൽ കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ, നന്ദി കെട്ടവൻ. കഫാർ എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ, കടുത്ത കൃതജ്ഞൻ, നന്ദി കെട്ടവൻ, അല്ലെങ്കിൽ കടുത്ത അവിശ്വാസി. അവരെയെല്ലാം നിങ്ങൾ ജഹന്നമിൽ എറിഞ്ഞേക്കുക. അനീദ്, അനീദ് എന്നാ ധിക്കാരി, ധിക്കാരി അതും ഫഈൽ വസ്ലാണ്. അപ്പൊ തികഞ്ഞ ധിക്കാരിയും കടുത്ത നിഷേധിയും നന്ദി കെട്ടവനുമായ എല്ലാവരെയും അൽ ഖിയാഫി ജഹന്നം, ജഹന്നമിലേക്ക് നിങ്ങൾ എറിഞ്ഞോളൂ എന്ന് അള്ളാഹു പറയും. ഇവിടെ അൽ ഖിയാ എന്നുള്ളത് രണ്ടു പേരോടുള്ള അള്ളാഹുവിന്റെ ആജ്ഞയാണ്. ആ രണ്ടു പേരാണ് ഇത്, സായിഖുൻ വ ഷഹീദ്. ഓരോ മനുഷ്യനെയും കൊണ്ടുവരുമ്പോ കൂടെ സായിഖ് ഉണ്ട്, കൂടെ ഷഹീദും ഉണ്ട്. അപ്പൊ അവരോടാണ് പറയുന്നത് ജഹന്നമിൽ അവരെ ഈ കുല്ല കഫാരിൻ അനീത്, തികഞ്ഞ നിഷേധി നന്ദി കെട്ടവൻ, കടുത്ത നിഷേധി ധിക്കാരി അവരെയെല്ലാം എറിഞ്ഞേക്കുക എന്ന് പറയും. മന്നഇൽ ഖൈർ മുഅ്തദി മുരീബ്, മന്നഇൽ ഖൈർ നന്മയെ തടുക്കുന്നവനായ, ഖൈറിനെ തടുക്കുന്നവൻ. മന്ന എന്ന് പറഞ്ഞാൽ മന എന്നുള്ളതിൽ നിന്നാണ്, മനഅന്റെ ഫഅൽ വസ്ലാണ് മന്ന എന്ന് പറഞ്ഞാൽ തടുക്കലുണ്ടല്ലോ, സാധാ തടുക്കലല്ല ഇത്, സീഗത്തുൽ മുബാലഗയാണ്, അഗാധാർത്ഥ പ്രയോഗമാണ്. കഫാർ, അനീദ്, അതേപോലെ ഈ മന്ന, ഇതൊക്കെ അതിന് സീഗത്തുൽ മുബാലഗ എന്ന് പറയാം, അഗാധാർത്ഥ പ്രയോഗമാണ്. അപ്പൊ മന്നായില്ലേ ഖൈർ എന്ന് പറഞ്ഞാൽ നന്മക്ക് തരംഗം വെക്ക, തടസ്സം ഉണ്ടാക്കുക, അതിന് അത് കുറച്ച് ഊക്കോട് കൂടി അങ്ങനെയുള്ള മന്നഇൽ ഖൈർ. മുഅ്തദിൻ, മുഅ്തദിൻ എന്ന് പറഞ്ഞാൽ എഴുത്തതി, മുഅ്തദി എന്ന് പറഞ്ഞാൽ അതിക്രമി, അതിക്രമി. മുഅ്തദിൻ അതിക്രമിയായ, നന്മയെ തടയുന്ന അതിക്രമകാരിയായ. മുരീബ്, മുരീബ് എന്ന് പറഞ്ഞാൽ സംശയാലു, സംശയം ജനിപ്പിക്കുന്നവൻ, രണ്ടുമാണ് മുരീബ് എന്ന സംശയാലു. അറാബ എന്നാണ് സംശയിക്കുന്നതിന് പറയും, സംശയിപ്പിക്കുന്നതിന് പറയും. മുരീബ് എന്ന് പറഞ്ഞാൽ ഇസ്മു ഫാഇലാണ്. മുരീബ് എന്ന് പറഞ്ഞാല് സംശയാലു, സംശയം ജനിപ്പിക്കുന്നവൻ, തീരാത്ത സംശയ. അള്ളാഹു സുബ്ഹാന തആല ഹഖായി പറഞ്ഞ വിഷയങ്ങളിൽ അങ്ങനെ സംശയാലു. മാത്രമല്ല മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കുക, എന്താണ് സ്വന്തം പഴച്ചത് പോരാഞ്ഞിട്ട് മറ്റുള്ളവനെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവനിലും എന്ത് ചെയ്യുക, സംശയം കുത്തിവെക്കുക, അതാണ് മുരീബ്. അപ്പൊ സംശയാലുവിനും മുരീബ് എന്ന് പറയും, സംശയം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നവനും മുരീബ് എന്ന് പറയും. അപ്പൊ മലക്കുകൾ സായിഖും വഷഹീദായിട്ട് മനുഷ്യനെ നയിച്ചും സാക്ഷ്യം വഹിച്ചും മനുഷ്യനോടൊപ്പം പരലോക കോടതിയിൽ എത്തുന്ന രണ്ട് മലക്കുകൾ, അവരോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അൽ ഖിയാഫി ജഹന്നം, ജഹന്നമിൽ നിങ്ങൾ എറിഞ്ഞേക്കുക. കുല്ല കഫാരിൻ അനീം, എല്ലാ നന്ദി കെട്ട അതേപോലെ തികഞ്ഞ ധിക്കാരിയായ, നന്മയെ ചെറുക്കുന്ന അതിക്രമകാരിയായ, സംശയം ജനിപ്പിക്കുകയും സംശയത്തിൽ കഴിയുകയും ചെയ്തിരുന്ന ആളുകളെയെല്ലാം. അൽ ഖിയാഫി ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നഇൽ ഖൈർ മുഅ്തദിൻ മുരീബ് അല്ലദി ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്. കഫാർ അനീദ് നമ്മൾ പറഞ്ഞു, മന്നഇൽ ഖൈർ നന്മയെ തടയുന്നവൻ. നന്മയെ തടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തടച്ചിലിന് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് മന്നഇ എന്ന് പ്രയോഗിച്ചത്, സീഗത്തുൽ മുബാലഗ. മുഅ്തദിൻ മുരീബ്, മുഅ്തദിൻ എന്ന് പറഞ്ഞാല് അതിക്രമിക്കുന്നവൻ, വാക്കാൽ പ്രവൃത്തിയാൽ അതിക്രമകാരി. ചിലര് വാക്കുകൊണ്ട് മനുഷ്യന്മാരെ അതിക്രമിക്കും, ചിലര് പ്രവൃത്തി കൊണ്ട് മനുഷ്യന്മാരെ അതിക്രമിക്കും. മുരീബ് സംശയം ജനിപ്പിക്കുന്നവൻ സംശയാലും. മനുഷ്യരിൽ പലരും നന്മയുടെ താക്കോലുകളാണ്, ചിലര് നന്മയുടെ പൂട്ടുകളും തിന്മയുടെ താക്കോലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിനന്നാസ്, ജനങ്ങളിലുണ്ട് മഫാതിഹുൽ ഖൈർ, നന്മയുടെ താക്കോലുകൾ. മഖാലിക ലിശ്ശർ, തിന്മയുടെ പൂട്ടുകൾ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ മംഗളം നേർന്നു. എങ്ങനെ? തൂബ ലിമൻ ജഅല അല്ലാഹു മഫാതിഹൽ ഖൈർ അലാ യദൈഹി, നന്മയുടെ താക്കോലുകൾ ആരുടെ കയ്യിൽ അല്ലാഹു നിശ്ചയിച്ചോ അവന് മംഗളം. വവൈലുൽ ലിമൻ ജഅല അല്ലാഹു മഫാതിഹ ശർ അലാ യദൈഹി, ആരുടെ കയ്യിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല തിന്മയുടെ താക്കോലുകൾ നിശ്ചയിച്ചത്, അവന് നാശം. ചില മനുഷ്യന്മാര് അവൻ നന്മകൾക്ക് വഴികാട്ടിയാണ്, നന്മകൾക്ക് പ്രേരകമാണ്. എന്നാൽ മറ്റു ചിലർ നന്മകൾക്ക് കൂച്ചുവിലങ്ങാണ്, നന്മകൾക്ക് വിലങ്ങുകളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല. ഇന്നലെ ഞാനൊരു ചരിത്രം കേട്ട്, അമീറുൽ മുഅ്മിനീൻ ഉമറുമായി ബന്ധപ്പെട്ട ഒരു ഉമർ റളിയല്ലാഹു തആല അനുഭരിച്ചിരിക്കും. ഭരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം വധിക്കപ്പെട്ടു. അന്ന് ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ട് ഇസ്ലാമിക നാടുകളിൽ ഓരോരുത്തരും മുസ്ലിമിനെ ഒരാൾ വധിച്ച് ഘാതകനെ പിടികൂടി. വധിക്കപ്പെട്ടവന്റെ ബന്ധുക്കൾ ഘാതകനെ ഉമറിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു, അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ അയാളോട് ചോദിച്ചു, അയാൾ സമ്മതിച്ച്, ഞാൻ അയാളെ വധിച്ചിട്ടുണ്ട്. അപ്പൊ അമീറുൽ മുഅ്മിനീൻ വിധി പറഞ്ഞ്, നിനക്കും വധശിക്ഷയാണ്, നിന്നെപ്പോ കൊല്ലും, നിനക്കും വധശിക്ഷയാണ്, വധത്തിന് പകരം വധം, പ്രതിക്രിയയായിട്ട് ക്രിസാസായി. അപ്പൊ അയാള് അമീറുൽ മുഅ്മിനീനോട്, ഉമറിനോട്, ഉമർ നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞു. പക്ഷേ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരിൽ പ്രതിക്രിയ നടപ്പിലാക്കാൻ, അതുകൊണ്ട് പിന്നെ പ്രതിക്രിയ നടക്കും. ഉമർ പറഞ്ഞു, താൻ കൊല്ലപ്പെടുന്ന കണ്ടപ്പോ അയാൾ എന്ത് ചെയ്ത്, അല്പം വെള്ളമെടുത്ത് കയ്യിൽ പിടിച്ച്, എന്നിട്ട് അയാൾ പറഞ്ഞ്, ഈ വെള്ളം കുടിക്കണ വരെ നിങ്ങൾ എനിക്കൊരു ടൈം തരണം എന്ന് പറഞ്ഞു. അപ്പൊ അമീർ മുഅ്മിനീൻ പറഞ്ഞതില്ല, അവര് നിന്നെ വധിക്കലാണ് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും പറഞ്ഞു, ഈ വെള്ളം കുടിക്കണ ടൈം തരണം എന്ന്. അപ്പൊ അയാൾക്ക് അമീറുൽ മുഅ്മിനീൻ അവസരം കൊടുത്ത്, ഈ വെള്ളം കുടിക്കുന്ന ടൈം വരെ നിങ്ങൾക്ക് നിർഭയത്തുണ്ട്, അമാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ വെള്ളം അവിടെ വെച്ച്, അയാൾ പറഞ്ഞ്, ഞാൻ വെള്ളം കുടിക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ആ ടൈം വരെ നിങ്ങൾക്ക് എനിക്ക് അഭയം അമാന് നൽകിയിട്ടുണ്ട്, നിർഭയത്തിന് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുടിക്കൂല്ല, അത് ഞാനത് കുടിക്കണില്ല എന്ന് പറഞ്ഞു. അയാൾ അമീറുൽ മുഅ്മിനീനെ കൂടുതൽ വികാരഭരിതനായി. അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും കൊല്ലും, കാരണം നിങ്ങൾ ഒരു മുസൽമാനെ വധിച്ചു, രണ്ടാമത്തെ നിങ്ങൾ എന്നെ ചതിച്ചു, പറ്റിച്ചു, ജനസമക്ഷം ആളുകളൊന്നായിട്ട് കാണാൻ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നിട്ട് വന്നു, ഈ ഒരാൾ മുന്നിട്ട് വന്നിട്ട് പറഞ്ഞ്, അമീറുൽ മുഅ്മിനീൻ അയാളെടുത്താണ് ന്യായം, അയാളത് കുടിച്ചു തീരണവരെ അയാൾക്ക് അമാൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിർഭയത്വം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഖലീഫയാണ്, അതുകൊണ്ട് വാക്ക് പാലിക്കണം, അയാൾക്ക് അഭയം കൊടുക്കണം, അയാളെടുത്താണ് ന്യായം എന്ന് പറഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീനെ സമ്മതിക്കേണ്ടി വന്നു. അയാൾക്ക് എന്ത് ചെയ്തു, അമാന് കൊടുത്തു, നിർഭയത്വം കൊടുത്തു. അമീറുൽ മുഅ്മിനീനോട് അയാൾക്ക് വേണ്ടി ഷഫായത്ത് നടത്തിയത് ആരാണ്? വധിക്കപ്പെട്ടവന്റെ സഹോദരനാണ്. വധിക്കപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ സഹോദരൻ, അയാളാണ് ഇവരെ കൊല്ലണം നട്ടു വന്നത്, ഇയാളെ പിടിച്ചുകൊണ്ടുവന്ന അവരാണ്, അതിലൊരാളാണ് എന്ത് ചെയ്യണത്, നിങ്ങൾ വാക്കുകൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് നിർഭയത്വം കൊടുക്കണം എന്ന് ഷഫായത്ത് ചെയ്തത്. അത് ഇയാൾക്കറിയാം, ഈ വ്യക്തി അമുസ്ലിമായിരുന്നു, ഘാതകൻ അമുസ്ലിമായിരുന്നു. അയാൾ ഈ രംഗം കണ്ട അവിടെ വെച്ച് കലിമ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, എന്നിട്ട് അയാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങളുടെ വാളിന്റെ മൂർച്ച കണ്ട് ഭയന്നിട്ടല്ല ഞാൻ കലിമ ചൊല്ലുന്നത്, പിന്നെയോ ഈ ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, ഈ ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്, എന്നെ പ്രതിക്രിയക്ക് വലിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് എനിക്ക് വേണ്ടിയിട്ട് ഷഫായത്ത് പറയുന്നത്, ശുപാർശ പറയുന്നത്, അതെന്തുകൊണ്ട്? മുസ്ലിം ആയതുകൊണ്ട്, ഇസ്ലാം അയാളുടെ മേൽവിലാസമായതുകൊണ്ട്. അതുകൊണ്ട് ഈ ദീനിന്റെ സൗന്ദര്യം കണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു, നിങ്ങളുടെ വാള് കണ്ടിട്ടുള്ള പേടിയല്ല എന്ന് അയാൾ പറയേണ്ടതാണ്. ഉമറിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണത്. ഏതായാലും ഇവിടെ നമ്മൾ പറയുന്നത്, മനുഷ്യന്മാരിൽ ചിലർ നന്മയുടെ താക്കോലുകളാണ് നന്മ ഇവിടെ. ആ പിന്നെ പ്രേരകരാണ്. എന്നാൽ ചിലർ നന്മക്ക് കൂച്ചുവിലങ്ങും അതേപോലെ തന്നെ നന്മക്ക് വിഘ്നങ്ങളും തടസ്സങ്ങളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നന്മയുടെ കൂച്ചുവിലങ്ങള് തടസ്സങ്ങളെയാണ് ഇവിടെ പറയുന്നത്, അവരെ എറിയാൻ ജഹന്നമിലേക്ക്. അതേപോലെ മുഅ്തദിൻ മുരീബ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്. ഈ കഫാറ് അനീദ് മന്നായി ലിൽ ഖൈർ മുഅ്തദി മുരീബ്, ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആരുടേതാണ്? അല്ലദി, എങ്ങനെയുള്ളവനാണവൻ? ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ, ജഅല മഅ അല്ലാഹ് അവൻ അള്ളാഹുവോടൊപ്പം ആക്കി നിശ്ചയിച്ചു. ജഅല അവൻ നിശ്ചയിച്ചു മഅ അല്ലാഹ് അള്ളാഹുവോടൊപ്പം ഇലാഹൻ ആഖർ മറ്റൊരു ഇലാഹിനെ, മറ്റൊരു ആരാധ്യനെ, മഅബൂദിനെ. അള്ളാഹുവോടൊപ്പം ഇലാഹൻ ആഖർ മറ്റൊരു ഇലാഹിനെ നിശ്ചയിച്ചവനായ, മുരീബായ, മുഅ്തദിൻ ആയ, മന്നായിൻ ലിൽ ഖൈറായ, അനീദായ, കഫാർ ആയ എല്ലാവരെയും അൽ ഖിയാഫി ജഹന്നം, ജഹന്നമിലേക്കെറിയുക എന്നാണ് കൽപ്പന. അപ്പോ ബൗദ്ധ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സ്വഭാവമാണ് ഇതൊക്കെ. നന്ദി കേട്, തികഞ്ഞ ധിക്കാരം, നന്മക്ക് വിലങ്ങ് സൃഷ്ടിക്കൽ, അതിക്രമം, സന്ദേഹം ജനിപ്പിക്കൽ, ഇതൊക്കെ അതവരുടെ സ്വഭാവമാണ്. അത് മുസ്ലിമീങ്ങൾക്കുണ്ടാകാൻ പാടുള്ളതല്ല, അവരെ അനുകരിക്കാൻ നമ്മൾ പാടുള്ളതല്ല എന്ന ഒരു ഉത്ബോധനം ഇതിലുണ്ട്. അള്ളാഹുവോടൊപ്പം പങ്കുചേർക്കുന്നവന്റെ സ്വഭാവങ്ങളാണിതൊക്കെ. അത് അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉത്ബോധനം. ഈ വിശേഷണങ്ങൾ അത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുസൽമാന് ചേർന്നതല്ല എന്നുള്ള ഒരു നിദർശനം ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഏർപ്പാടുകൾ അതൊന്നും മുസൽമാന് ചേർന്നതല്ല എന്നുള്ളത് അള്ളാഹു പറയാണ്. ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്. ഫ എന്ന് പറഞ്ഞാല് ഈ റാബിത്തത്തിന്റെ സബബിന്റെ മാന പ്രദാനം ചെയ്യുന്ന ഫ, അത് കാരണത്താൽ, ഇങ്ങനെയൊക്കെ ആയത് കാരണത്താൽ. അൽഖിയാഹു, നിങ്ങൾ രണ്ടുപേരും അവനെ എറിഞ്ഞേക്കുക, ഇട്ടേക്കുക. അൽഖിയാ ഇവിടെ പറഞ്ഞ അതേ അൽഖിയനെ, അൽഖിയാഹു അവനെ നിങ്ങൾ എറിഞ്ഞേക്കുക, ഇട്ടേക്കുക. എവിടെ? ഫിൽ അദാബി ശദീദ്. അദാബു ശദീദ്, ശദീദ് എന്നാ കഠിനമായ, അദാ എന്നാ ദണ്ഡനം, ശിക്ഷ, കഠിനമായ ശിക്ഷയിൽ. ഫഅൽഖിയാഹു അവനെ നിങ്ങൾ ഇട്ടേക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. അല്ലദീ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖറ ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, അവനെ കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ ഇട്ടേക്കുക, എറിഞ്ഞേക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സായിഖിനോടും ഷഹീദിനോടും, വിചാരണയുടെ വേദിയിലേക്ക് മനുഷ്യനെ തെളിച്ചുകൊണ്ടുവന്ന ആ മനുഷ്യന് സാക്ഷി പറയേണ്ട ആ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കും എന്നാണ് ഈ ആയത്തിൽ ഉണർത്തുന്നത്. ഖലാസ്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഇനി അതിന്റെ ബാക്കി നമുക്ക് തുടർത്തി. ഇൻഷാല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.